ശങ്കരാണാം പതയേ നമഃ. കള്ളന്മാരുടെ നേതാവും ഭഗവാനാണ് എന്നാണ്. ഏറ്റവും വലിയ കള്ളൻ ഭഗവാനാണ്. ചിത്തചോരനാണ് ഭഗവാൻ. അതല്ലാതെ കള്ളന്മാരുടെ രൂപത്തിൽ വരുന്നതും ഭഗവാനാണ്. ഒരു വ്യത്യാസമില്ലാതെ അതിനകത്തിരിക്കുന്ന ആത്മവസ്തുവും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ എല്ലാ രൂപത്തിലും സഭയായിട്ട് ഇപ്പൊ മുമ്പിലിരിക്കുന്ന സഭ, സഭാഭ്യ സഭാപതിഭ്യശ്ചോ നമോ, സഭാഭ്യോ സഭാഭ്യ, സഭയ്ക്ക് നമസ്കാരം എന്നാണ്. സഭാപതിക്ക് നമസ്കാരം. സഭയുടെ രൂപത്തിലിരിക്കുന്ന ഭഗവാനും നമസ്കാരം എന്നാണ്. ഈ സഭയും ഭഗവാന്റെ സ്വരൂപമാണ്. ലോകത്തിലിരിക്കുന്ന എല്ലാ ലൗകികന്മാരുടെ രൂപത്തിലും അതിലൗകികനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ലൗകികനും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ഭഗവാൻ അങ്ങനെ ആക്ട് ചെയ്യുന്നു. ഭഗവാൻ അങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുന്നു നമ്മളുടെ മുമ്പിൽ, ലൗകികനെ പോലെ നടിക്കുന്നു എന്നാണ്. അങ്ങനെ ലൗകികനെ പോലെ നടിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് അതിവിടംബം ഹൃദി ഭജേ എന്നാണ്. അതിവിടംബനായിട്ടിരിക്കുന്ന ആ ഭഗവാനെ ഹൃദയത്തില് ഞാൻ വന്ദിക്കുന്നു. ഭഗവാന്റെ ഓരോ രൂപവും പറഞ്ഞല്ലോ, ജടാധാരി, ചന്ദ്രകലാധരൻ, സർപ്പധാരി എന്നൊക്കെ. ഇതൊക്കെ വെച്ചുകൊണ്ട് മാണിക്യവാചകസ്വാമികളെ ഒരിടത്ത് തിരുവാചകത്തിൽ പറയുന്നുണ്ട്, ഭഗവാനെ കളിയാക്കുകയാണ്, നിന്ദാസ്തുതിയായിട്ട് ഭഗവാനോട് പറയാണ്, ഭഗവാനെ ഞാൻ ഇത്ര കാലമായിട്ട് അങ്ങേ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇനിയും എന്നെ അങ്ങ് ലൗകികത്തിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ, ലോക വ്യവഹാരങ്ങളിലേക്ക് ലോക വിഷയത്തിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ ഞാൻ അങ്ങേ ചീത്ത വിളിക്കും. എന്തൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുന്ന വെച്ചാൽ, വിടിൻ വേലൈ നഞ്ചും മഴിതറും കണ്ടൻ ഗുണവിളി മാനിടൻ തേയ്മതിയൻ. ഒരുപാട് പേരുകള് ഭഗവാന്റെ, ഭഗവാനെ പറയാണ് അങ്ങേ ഞാൻ ചീത്ത വിളിക്കും. എന്തൊക്കെ പറഞ്ഞ് വിളിക്കുന്നു വെച്ചാല്, വിടി വേലൈ നഞ്ചും വിഷം കഴിക്കുന്ന ആള് എന്നാണ്. നല്ല ആഹാരമൊന്നും കഴിക്കാൻ അറിയില്ല അദ്ദേഹത്തിന്, വിഷം കഴിക്കുന്ന ആള്, അയാളുടെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ വിഷമാണ് എന്നാണ്. വിഷം കഴിക്കുന്ന ആളാന്നാണ്. നഞ്ചുവുൻ മറൈതറു കണ്ടൻ, നീലകണ്ഠനായിട്ടുള്ള ആള്, വിഷം കഴിച്ചിട്ട് വിരൂപമായിട്ടുള്ള കണ്ഠത്തിന് വെച്ചുകൊണ്ടിരിക്കുന്ന ആള്, ഗുണമിലി മാനിടൻ, ഒരു ഗുണവുമില്ലാത്ത സാധാരണ മനുഷ്യൻ എന്ന് അങ്ങേ ഞാൻ വിളിക്കുന്നതാണ്. ഗുണമിലി മാനിടൻ തേയ്മതിയൻ, തേഞ്ഞിട്ട് പോയ ചന്ദ്രൻ, ഒരു പൂർണ്ണചന്ദ്രൻ പോലും ഇല്ല, തേഞ്ഞു മാഞ്ഞു കിടക്കുന്ന ചന്ദ്രനെ ശിരസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആള്, തേയ്മതിയൻ പഴിതറും മാപരൻ, വളരെ പഴകി വയസ്സായിട്ടുള്ള ആളെന്നാണ്. വളരെ വയസ്സായിട്ടുള്ള വൃദ്ധൻ, പഴിതറും മാപരൻ എൻ്റെ എൻ്റെ അറിയവൻ പഴിപ്പിണയെ, ഞാൻ അങ്ങേ പഴിക്കുന്നതാണ് എല്ലാവരുടെ മുമ്പിലും വെച്ച്. ഭക്തന്മാർക്ക് വളരെ സ്വാതന്ത്ര്യമാണ് ഭഗവാനോട്, എന്തു വേണമെങ്കിൽ പറയാം. ആ അടുപ്പം വന്നു കഴിഞ്ഞാല് ഭഗവാനോട് എന്തു വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പൊ ഭഗവാനോട് പറയണം, അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ചീത്ത വിളിക്കുന്നതാണ്. ഇതിൽ ഓരോ വാക്കിനും വേറൊരു അർത്ഥമുണ്ട്. നഞ്ചുപുൻ വിഷം കഴിക്കുന്ന ആളെന്ന് വെച്ചാല് ഭഗവാൻ എന്തിനു വേണ്ടിയാണ് വിഷം കഴിച്ചത്? ലോകത്തിന് മുഴുവൻ മംഗളം ചെയ്യാനായിട്ട്, ലോകത്തിന് മുഴുവൻ അനുഗ്രഹിക്കാനായിട്ട് ആ ഘോരമായ വിഷം. ശിവാനന്ദ ലഹരിയിൽ പിന്നീട് പറഞ്ഞു, കിം ഭ്രൂമസ്തവ സാഹസം പശുപത്തെ കസ്യാത്തി ശംഭോ ഭവദ്ധൈര്യം ച ഈദൃശം ആത്മനസ്ഥിതിര്യം ച അങ്ങേ കഥം ലഭ്യത്തെ. ഇതല്ല വേറെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അങ്ങ് എന്തു ധൈര്യശാലിയാണ്, അങ്ങ് എന്തു കൃപാലുവാണ് ലോകത്തിന് വേണ്ടിയിട്ട് ആ ജ്വാലാകരം ഭീകരം, ജ്വാലാകരവും ഭീകരവുമായ ആ വിഷം, ആ വിഷം ഈ പാലാഴി മതനം ചെയ്തപ്പോ വാസുകിയുടെ വായിന്ന് വന്ന കാളകൂട വിഷം, അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജഗത്ത് മുഴുവൻ നശിച്ചുപോകും. എല്ലാരും പരമേശ്വരനെ പോയി സ്തുതിച്ചു, ഭഗവാൻ അല്ലാതെ വേറെ ആരും ഗതിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ കൃപാനിധി കരുണാനിധിയായ ഭഗവാൻ ആ വിഷത്തിനെടുത്ത് അങ്ങനെ വായിലേക്ക് ഇട്ടു എന്നാണ്, ഒന്നും ആലോചിക്കാതെ. ദേവി ഉടനെ പോയിട്ട് കഴുത്തിൽ പിടിച്ചു, അത് ഉള്ളിലേക്ക് ഇറങ്ങണ്ട. എന്താന്ന് വെച്ചാൽ ഭഗവാൻ എന്തെങ്കിലും സംഭവിക്കുകയല്ല, ഭഗവാന്റെ അന്തരംഗത്തിലും എത്രയെത്രയോ അണ്ട ചരാചരങ്ങൾ, ബ്രഹ്മാണ്ടങ്ങളുണ്ട്, ആ ബ്രഹ്മാണ്ടങ്ങളൊക്കെ നശിച്ചു പോകരുത് എന്നാണ്. അമ്മ കരുണാമൂർത്തിയായ അമ്മ ആ കണ്ഠത്തിൽ പോയി പിടിച്ചു. അതുകൊണ്ട് ആ കണ്ഠത്തിൽ നീല കളർ ഇരിക്കുകയാണ്. ഇവിടെ ചീത്ത വിളിക്കുന്നു പറയുമ്പോ വൃത്തികേടായിട്ടുള്ള കഴുത്തുള്ള ആളെന്നാണ് പറയണത്. അതിന് വേറൊരു അർത്ഥം എന്ന് വെച്ചാൽ, അതേത് കണ്ഠത്തിലിരിക്കുന്ന ആ നീല കളറ്, കിം തേ നീലമണിർ വിഭൂഷണമയം ശംഭോ മഹാത്മൻ വദ, അങ്ങയുടെ കഴുത്തിലിരിക്കുന്ന ഈ നീല നിറമുണ്ടല്ലോ അത് അങ്ങക്ക് ഭൂഷണമാണ്. എന്താ എന്താ ഇത്? നീലമണിയാണോ, നീലരത്നമാണോ അങ്ങയുടെ കഴുത്തിലിരിക്കുന്നതെന്നാണ്. അലങ്കാരമാണ് എന്താണ് ശംഭോ മഹാത്മൻ വദ. വേറെ ഒരു ഇത് പറയുന്നത് ഗുണമിലി മാനിടൻ, ഗുണമില്ലാത്ത ആളെന്നാണ്. അതിന് വേറൊരു അർത്ഥം, നിർഗുണനായ സ്വരൂപത്തോടു കൂടിയവൻ എന്നാണ്. യാതൊരു ഗുണവുമില്ലാതെ ഗുണങ്ങൾക്കൊക്കെ അതീതനായിട്ട് നിർഗുണമായ പരമാത്മ തത്വമാണ് അങ്ങനെയാണ്. ഗുണമിലി മാനിടൻ, മാനിടൻ എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യൻ എന്നൊരർത്ഥം. വേറൊരർത്ഥം മാൻ മൃഗധർ എന്നാണ്, മാനിനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നവൻ. മാനിടൻ തേയ്മതിയൻ, ചന്ദ്രനെ ചന്ദ്രകലയെ ധരിച്ചിരിക്കുന്നവൻ. ചന്ദ്രകല ഭഗവാൻ അലങ്കാരമാണ്. പഴയതരും മാപരൻ, വളരെ പഴകിയ ആളെന്ന് വെച്ചാലോ വേദങ്ങൾ തന്നെ പറയുന്നത് യേശു പുരുഷ പുരാണ, പുരാണ പുരുഷൻ എന്നാണ്. പുരാണങ്ങളുടെ പരമപുരാതനായതും എന്നൊന്നും നവമായിട്ടിരിക്കുന്നവനുമായ പരമപുരുഷൻ പുരാണൻ എന്നാണ്. മാ പരൻ വേറൊരർത്ഥം മാ എന്ന് വെച്ചാൽ പരാശക്തി ഉമാദേവി, ആ ഉമാദേവിക്ക് നാഥനായിട്ടിരിക്കുന്നവൻ മാപരൻ. ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ വിളിക്കും എന്നാണ്. ഇത് രണ്ടർത്ഥവും അതിൽ തന്നെ വരുന്നുണ്ട്. ഭഗവാനോട് വളരെ അടുക്കുമ്പോ പലതും പറയാം. വേറൊരിടത്ത് മാണിക്യവാചക സ്വാമികളെ ഭഗവാനോട് പറയുന്നു, ഏ ഭഗവാൻ അങ്ങ് എന്നെ ഇപ്പൊ രക്ഷിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ ലോകം മുഴുവൻ എന്നെ അങ്ങയുടെ ഭക്തനാണെന്ന് ആളുകളൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞു. ആളുകളൊക്കെ ഇപ്പൊ പറയാൻ തുടങ്ങിക്കഴിഞ്ഞു, ഇയാൾ ശിവനാമം ജപിക്കുന്ന ആളാണ്, ശിവപൂജ ചെയ്യുന്ന ആളാണ്, ശിവഭക്തനാണെന്ന് നാട്ടിലൊക്കെ പാട്ടായി കഴിഞ്ഞു. ഇനി അങ്ങ് എന്നെ രക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ ഉള്ളിലിരിക്കുന്ന വൃത്തികേടുകളൊന്നും ഇനിയും പോയിട്ടില്ല, ഞാൻ ഇനിയും പൂർണ്ണത്വത്തിന് പ്രാപിച്ചിട്ടില്ല, ഭഗവത് പ്രാപ്തി എനിക്ക് ഇനിയും ഉണ്ടായിട്ടില്ല. അങ്ങ് ഇപ്പൊ എന്നെ സ്വീകരിച്ച് എന്നെ നന്നാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ലോകത്തിൽ ഇറങ്ങി നടന്ന് എന്റെ ഉള്ളിലിരിക്കുന്ന വൃത്തികേടുകളൊക്കെ ഞാൻ ആളുകൾക്ക് പ്രകടിപ്പിക്കും. ആളുകൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യേ ഒരു ശിവഭക്തൻ ഇങ്ങനെയൊന്ന് ചോദിക്കുന്ന മാതിരി അങ്ങക്ക് നാണക്കേട് ഉണ്ടാക്കിയെടുക്കുന്ന. നീ അറിയാത്തൊരാൾ വന്നിട്ട് നീ ആരാണെന്ന് ചോദിച്ചാല് ഞാൻ പറയും ഉത്തരകോശ മങ്കൈക്കരശൻ, ഭഗവാന്റെ ദാസനാണ് ഞാൻ, പാർവതീദേവിയുടെ പതിയായ ഭഗവാന്റെ ദാസനാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങക്കും മോശമാണ് പാർവതീദേവിക്കും മോശമാണ്. അതുകൊണ്ട് വേഗം എന്നെ സ്വീകരിച്ച് നന്നാക്കിക്കൊള്ളൂന്നാണ്, എന്റെ കുറ്റവും കുറവും ഒക്കെ ഇല്ലാതാക്കി പരമഭക്തി എന്റെ ഉള്ളിൽ തരണം എന്ന്. ഇതാണ് ഇത് ഭഗവാനോട് വളരെ അടുപ്പം വരുമ്പോ ഇങ്ങനെയാണ്. ഇങ്ങനെ ഭഗവാനോട് പറയാണ് അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ ത്രിപുരഹരം ആദ്യം, ആദ്യനായിരിക്കുന്ന പരമപുരുൾ ത്രിപുരഹരം ആദ്യം ത്രിനയനം ജടാഭാരോദാരം ചലദുരഗഹാരം മൃഗതരം, അങ്ങനെ ഇരിക്കുന്ന വിടംബം അതിവിടംബം ഹൃദി ഭജേ, ഹൃദയത്തില് അങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ ഞാൻ ഭജിക്കുന്നു. ഞാന് ആദ്യത്തെ ദിവസം തന്നെ നമ്മളിവിടെ പറഞ്ഞു ദേവത ഈശ്വരൻ എന്ന് രണ്ട് സങ്കല്പം ഉണ്ടെന്നാണ്. ഈ ദേവത എന്ന് വെച്ചാല് ഭഗവാനെ നമ്മൾ ഒരു വ്യക്തിയായിട്ട് കരുതുകയാണെങ്കിൽ ശിവൻ എന്നുള്ളത് ഒരു വ്യക്തിയാണ്, കൈലാസത്തിലിരിക്കുന്ന ഒരു മൂർത്തിയാണ്, ത്രിമൂർത്തികളിലെ ഒരു മൂർത്തിയാണ് നമ്മൾ കരുതുകയാണെങ്കിൽ അത് ദേവതാ സങ്കല്പമായി പോയി. അപ്പോ ധാരാളം ദേവതകളെ കൽപ്പിക്കേണ്ടി വരും. ശിവൻ ഒരു ദേവതയാണ്, വിഷ്ണു വേറെയൊരു ദേവതയാണ്, ബ്രഹ്മാവ് ഒരു ദേവതയാണ്, ഇങ്ങനെയൊക്കെയാണ് ഈ ബഹുദേവതകളായിട്ട് തീരുന്നത്. അങ്ങനെ ദേവതകളായിട്ട് അവരെ കരുതുകയാണെങ്കിൽ അവരെ ആരാധിച്ച് കിട്ടുന്ന ഫലവും അല്പമായിരിക്കും. നമ്മളിപ്പോ ഇവിടെ വന്ന് വടക്കനാഥനെ നമസ്കരിക്കുന്ന സമയത്ത് വടക്കനാഥൻ ഒരു ദേവതയാണ്, ഒരു വ്യക്തിയാണ് എന്ന് കരുതുകയാണെങ്കിൽ അതിന്ന് കിട്ടുന്ന ഫലവും അല്പമായിരിക്കും. അല്പത്തിനെ ആരാധിച്ചാൽ അല്പമായിട്ടേ ഫലം കിട്ടുള്ളൂ. നേരെ മറിച്ച് അത് സർവേശ്വരനാണ്, ജഗത്തിന് മുഴുവൻ നാഥനായ വിശ്വനാഥനാണ്, ജഗത്തിന് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പരമപൊരുളാണ് എന്നുള്ള ഭാവമാണുണ്ടെങ്കിൽ അത് ഈശ്വര തത്വമാണത്, അത് ദേവതയല്ല. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പൊ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു എത്രയോ ദേവതകൾ ഇരിക്കുന്നു, ഞാൻ ഈ ദേവതകളുടെ നേരെ ഒന്നും തിരിഞ്ഞുപോലും നോക്കുന്നില്ല, ഏ ഭഗവാൻ അങ്ങല്ലാതെ എനിക്ക് വേറെ ആരും ശരണമില്ല എന്നാണ്. സഹസ്രം വർത്തന്തെ ജഗതി വിബുധാ ക്ഷുദ്രഫലദാ നമന്യേ സ്വപ്നേവ തദനുസരണം തത്കൃതഫലം ഹരിബ്രഹ്മാദീനാമപി നികടഭാജാം അസുലഭം ചിരം യാചേ ശംഭോ ശിവതവ പദാം ഭോജഭജനം ചിരം യാചേ ശംഭോ ശിവതവ പദാം ഭോജഭജനം. ഹേ ശംഭോ, ശംഭു എന്ന് വെച്ചാല് ശം എന്ന് വെച്ചാൽ സുഖം, ശങ്കര എന്ന് വെച്ചാൽ സുഖത്തിനെ ചെയ്യുന്ന ആള്, ശംഭു എന്ന് വെച്ചാൽ സുഖത്തിനെ കൊടുക്കുന്ന ആള്, സുഖത്തിനെ പ്രദാനം ചെയ്യുന്ന ആള് എന്നാണ്. അങ്ങനെ ഇരിക്കുന്ന ഹേ ശംഭോ ഹേ ഭഗവൻ, അങ്ങയല്ലാതെ അങ്ങയുടെ പാദപത്മമല്ലാതെ ഞാൻ വേറെ ഒന്നും യാചിക്കുന്നില്ല. നമ്മൾ യാചിക്കണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ ഭഗവാനോട് പോയി യാചിക്കാനാണ്. മത് കർമ്മകൃത് മത് പരമഹ മത് ഭക്ത സംഘവർജിത, ഭഗവാൻ വേറെയോട് മത് യാജി മാം നമസ്കുരു, എന്റെ കർമ്മം ചെയ്യൂ, എന്നെ തന്നെ പ്രാർത്ഥിക്കൂ, എന്നെ തന്നെ ചിന്തിക്കൂ. മദ്യാജി എന്തെങ്കിലും യാചിക്കണമെങ്കിൽ എന്നെ തന്നെ ചോദിക്കൂ, ഒരർത്ഥം എന്നെ തന്നെ ചോദിക്കൂ. വേറൊരർത്ഥം എന്തെങ്കിലും നിനക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ലോകത്തിൽ അവരോടും ഇവരോടും പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട, ഭഗവാനോട് പ്രാർത്ഥിക്കൂ. ഇവിടെ പറഞ്ഞു അങ്ങയെ മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ, അങ്ങയെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ലോകത്തിലിരിക്കുന്ന ഒരു വിഷയം എനിക്ക് വേണ്ടാന്ന്. ഇതാണ് തീവ്രമായ ഭക്തി. ഈ തീവ്രഭക്തി വരുമ്പോ ലോകത്തിലിരിക്കുന്ന ഒന്നിനെയും കാംക്ഷ വരുന്നില്ല, ഭഗവാനെ കിട്ടിയാൽ മതി, ഭഗവാനെ അറിഞ്ഞാൽ മതി, ഇതിലാണ് ഇച്ച മുഴുവൻ ഭഗവാനെ അറിയുന്നതിലാണ്, ഭഗവാനെ പ്രാപിക്കുന്നതിലാണ് എന്നാണ്. അതാണ് അങ്ങയെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അങ്ങയാണ് ഞാൻ യാചിക്കുന്നത്. ഹേ ശംഭോ, സഹസ്രം വർത്തന്തേ ജഗതി വിബുധാ ക്ഷുദ്രഫലദാ സഹസ്രം വർത്തന്തേ അന്യ ദേവത, എത്രയോ ദേവതകള് ആയിരക്കണക്കിനുണ്ട്. ക്ഷുദ്രഫലദാഹ, അവരെയൊക്കെ യാചിച്ചാല് ക്ഷുദ്രമായിട്ടുള്ള ചില ഫലം കിട്ടുകയും ചെയ്യും. ഇന്ന ദേവതയെ ആരാധിച്ച ഇന്നത്, ഇന്ന ദേവതയെ ആരാധിച്ച ഇന്നെ ഫലം കിട്ടും. അതിനുവേണ്ടിയൊക്കെ ആ ദേവതയെ ആരാധിക്കുമ്പോ ആ ഫലം കിട്ടിയെന്ന് വരും. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ഏതേത് ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്താഹ യാന്തി മാം അപി എന്നാണ്. ദേവന്മാരെ ആരാധിക്കുകയാണെങ്കിൽ അവർ ദേവന്മാരെ പ്രാപിക്കും. എന്നെയാണ് ആരാധിക്കുന്നതെന്ന് വെച്ചാൽ എന്നെ പ്രാപിക്കും. എന്നെ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവിടെ ഈശ്വരൻ എന്നർത്ഥം, അല്ലാതെ കൃഷ്ണൻ എന്നുള്ളൊരു വ്യക്തിയല്ല, സർവേശ്വരനെ. ഇവിടെ ആ അർത്ഥത്തിലാണ് പറയുന്നത്. എത്രയോ ദേവതകളുണ്ട്, സഹസ്രം വർത്തന്റെ ജഗതി വിബുധാഹ ക്ഷുദ്രഫലദാഹ. അവരെയൊക്കെ ആരാധിച്ചാൽ എന്തോ അല്പമല്പമായ ഫലം കിട്ടും. അതൊക്കെ ഫലം കുറച്ചു കഴിഞ്ഞാൽ ആരാധന എത്രയുണ്ടോ അതിനനുസരിച്ച് ഫലം കിട്ടും. അളവിനനുസരിച്ച്, ജോലിക്കനുസരിച്ച് കൂലി കൊടുക്കണ മാതിരിയാണ്. അവർ എത്ര ആരാധിച്ചു അതിനനുസരിച്ച് അവർ ഫലം കൊടുക്കും. ക്ഷുദ്രഫലദാഹ, പക്ഷെ അതിലൊന്നും എനിക്ക് താല്പര്യമേ ഇല്ല. നമന്യേ സ്വപ്നേവ, സ്വപ്നത്തിൽ പോലും ഞാൻ വേറെ ഒരു ദേവതയെ ആരാധിക്കില്ല എന്നാണ്. നമന്യേ സ്വപ്നേവ തദനുസരണം തത്കൃതഫലം ഹരിബ്രഹ്മാദീനാമപി നികടഭാജാം അസുലഭം. ബ്രഹ്മാവിനും ഹരിക്കുമൊക്കെ അടുത്തിരിക്കുന്നവരായ ആ ദേവതകൾക്ക് പോലും സുലഭനല്ല ഭഗവാൻ. നികടഭാജാം അസുലഭം, അങ്ങനെയിരിക്കുന്ന ഭഗവാൻ. എന്നാലോ ഭഗവാനെ അന്തർമുഖമായിട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ വളരെ സുലഭനാണ്, സഹജനാണ്. കാരണം അദ്ദേഹമാണ് നമ്മൾ ആത്മസ്വരൂപിയായിട്ടിരിക്കുന്നത്. ഹരി ബ്രഹ്മാദീനാമപി നികടഭാജാം അസുലഭം. പക്ഷേ ഭക്തിയോടുകൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് വളരെ സുലഭനായിട്ടുള്ള അങ്ങേ ഞാൻ യാചിക്കുന്നു. ഹരി ബ്രഹ്മാദീനാമപി നികടഭാജാമസുലഭം ചിരം യാചേ ശംഭോ ശിവ തവ പദംഭോജ ഭജനം. അങ്ങേ യാചിക്കുന്നു പോലെയല്ല, അങ്ങേ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടില്ല, അങ്ങയുടെ പദാംഭോജ ഭജനം കിട്ടിയാൽ മതി എന്ന്. അങ്ങേ കണ്ടിട്ടില്ല എന്നുള്ള ഒരു കുറവൊന്നും എനിക്കില്ല, അങ്ങേ കാണണമെന്ന് പോലും ആഗ്രഹമില്ല എന്നാണ്. വെങ്കടേശനെ സ്തുതിച്ചുകൊണ്ടൊരു പാട്ടുണ്ട്, എം എസ് സുബ്ബലക്ഷ്മിയുടെ പാട്ട്, പലരും കാസറ്റിൽ കേട്ടിട്ടുണ്ടാവും. കുറയൊന്നുമില്ലൈ മലൈമൂർത്തിക്കണ്ണ കുറയൊന്നുമില്ലൈ ഗോവിന്ദ. ഭഗവാനോട് വൈ ഭഗവാൻ, എനിക്ക് ഒരു കുറയുമില്ല എന്നാണ്, എനിക്ക് ഒരു കുറവുമില്ല. അങ്ങേ കണ്ടിട്ടില്ല എന്നുള്ള കുറവൊന്നുമില്ല. അങ്ങ് കണ്ണിന് കാണാൻ പറ്റാതെ ഗോചരനല്ലാതെ അഗോചരനായിട്ട് ഇരിക്കുകയാണ്. കണ്ണുക്ക് തെരിയാമൽ നിൽക്കുന്ന ഭഗവാൻ, കണ്ണുക്ക് തെരിയാമൽ നിൽക്കുന്ന പോലും കുറയൊന്നുമില്ലൈ മലൈമൂർത്തിക്കണ്ണ. അങ്ങ് കണ്ണിനെ എനിക്ക് കാണാൻ വയ്യ അങ്ങേ, എന്നാലും എനിക്ക് കുറവൊന്നുമില്ല എന്നാണ്. അങ്ങേ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് കുറവില്ല, ഭഗവാൻ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ട്, എനിക്കത് മതി, ഞാൻ അതുകൊണ്ട് തന്നെ തൃപ്തനാണ്. കണ്ണുകൊണ്ട് കാണണമെന്നൊന്നുമില്ല, ഭഗവാനാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്. ആ വസ്തുവാണ് സർവ്വയിടത്തും പ്രകാശിച്ചു നിൽക്കുന്നത്. മയാ തഥമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന. അത് ഭഗവാൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഭഗവാനെ നമ്മൾ ഒരിടത്തും കാണാത്തത്. ഈ ഭഗവത് ദർശനം എന്നുള്ള ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, അത് ഇന്നതാണ് ആ വസ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതല്ലാതെ വേറെ ഒന്നും കാണില്ല. അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് അത് എവിടെ നോക്കിയാലും കാണുകയില്ല. അതാണ്, അത് സർവവ്യാപിയായ ചേതനയാണ്, സർവേടത്തും വ്യാപിച്ചു നിൽക്കുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന ചേതനയായ പരമ്പൊരുളായ ഭഗവാനെ അങ്ങയുടെ പാദാംഭോജ ഭക്തിയാണ് ഞാൻ യാചിക്കുന്നത്, വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എത്ര ദേവതകൾ വേണമെങ്കിൽ ഇരുന്നോട്ടെ, ആരൊക്കെ വേണമെങ്കിൽ അവരെയൊക്കെ ആരാധിച്ചോട്ടെ, എനിക്കതിലൊന്നും താല്പര്യമില്ല. ദേവത എന്നുള്ളത് വേറെ ഒരു അർത്ഥം എന്താന്ന് വെച്ചാൽ, ലോകത്തിൽ നമ്മൾ ഫലം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ദേവത ആരാധന. ദേവത എന്ന് വെച്ചാൽ ഈ സ്വർഗസ്ഥന്മാരായ ദേവതകളിൽ നിന്ന് മാത്രം അർത്ഥം എടുക്കണ്ട. അമിതമായ ഫലയിച്ച വെച്ചുകൊണ്ട് നമ്മൾ ഏതൊക്കെ കർമ്മങ്ങളിൽ ഈടുപെടുന്നു അതൊക്കെ ഓരോ ദേവതയാണ്, അതിനൊക്കെ ഓരോ അധിഷ്ഠാന ദേവതയുണ്ട്. അതിന്റെ ഫലമൊക്കെ നമ്മൾ അനുഭവിക്കും. ആ ഫലത്തിൽ വീണ്ടും വീഴും, വീണ്ടും സംസാരത്തിൽ വീഴും. എത്ര കാലം കർമ്മം ചെയ്യാ ഫലം കിട്ടുക ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഭഗവത് പ്രാപ്തി എന്നുള്ളത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ അല്പമായ കർമ്മവും അതിന്റെ ഫലവും, കർമ്മം ചെയ്യലും ഫലം അനുഭവിക്കലും എന്നുള്ള ആ പ്രക്രിയ എനിക്ക് മതിയായി കഴിഞ്ഞു. കൃതിമഹോദധൗ പതന കാരണം ഫലം അശാശ്വതം ഗതിനിരോധകം. രമണ മഹർഷിയുടെ ഉപദേശസാരമാണ് അത്. കൃതി മഹോദധവും പതന കാരണം, ഈ കൃതി എന്ന് വെച്ചാൽ സംസാര കർമ്മ സമുദ്രം. കൃതി മഹോദധി, കർമ്മ സമുദ്രത്തിൽ പതിക്കുന്നതിന് കാരണം എന്താന്ന് വെച്ചാൽ ഈ അജ്ഞാനം കൊണ്ട് ആണ് അതിൽ പതിക്കുന്നത്. ഫലം അശാശ്വതം, കർമ്മം ചെയ്ത് കിട്ടുന്ന ഫലമൊന്നും നിത്യമല്ല, അതൊക്കെ അശാശ്വതമാണ്. ഫൽഗുലയം ഗച്ഛ രീതി ഫലം, വേഗമില്ലാതായി തീരും എന്നാണ്. ഗതി നിരോധകം മാത്രമല്ല, ഊർധ്വഗതിയെ ബ്രഹ്മാവഗതിയെ നിരോധനവും ചെയ്യും അത്. ഗതി നിരോധകം, ഇതിന് രക്ഷപ്പെടാൻ എന്താ വഴി? ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം. ഭഗവത് അർപ്പിതമായിട്ട് ഭഗവാന് അർപ്പണം ചെയ്തുകൊണ്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് ചിത്തത്തിനെ ശുദ്ധമാക്കി മുക്തിയെ സാധിപ്പിച്ചു തരും. മുക്തി എവിടുന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. മുക്തി നമ്മളുടെ ഒക്കെ സ്വരൂപമാണ്. മുക്തി എന്ന് വെച്ചാൽ ആത്മസ്വരൂപമാണ്. അജ്ഞാനമായി ഇരിക്കുന്ന ഈ മനസ്സ് അങ്ങോട്ട് അടങ്ങിക്കഴിഞ്ഞാല്, മനസ്സിലിരിക്കുന്ന വാസനകൾ അസ്തമിച്ചു കഴിഞ്ഞാല്, പുറകെ എപ്പോഴും ഭാസിച്ചുകൊണ്ടിരിക്കുന്ന നിത്യശുദ്ധ മുക്തസ്വരൂപമായ ചൈതന്യം അത് നമ്മളുടെ ബുദ്ധിയിൽ തെളിയും, ശുദ്ധമായ ബുദ്ധിയിൽ തെളിയും. ശുദ്ധമായ ബുദ്ധിയിൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവഗതി, ബ്രഹ്മാവഗതി എന്ന് പറയുന്നത്. അത്രയും മതിയെന്നാണ്. ചിത്തശോധകം മുക്തി സാധകം. അതുകൊണ്ട് ദേവതകളെ ആരാധിച്ചുകൊണ്ടിരിക്കുക, ക്ഷുദ്രമായ ഫലത്തിന് കാംക്ഷിച്ചുകൊണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു കാലത്ത് ഈ ജീവന് പുറത്തു വരാൻ പറ്റില്ല. അതുകൊണ്ട് അനിത്യമായ വസ്തുക്കളെയൊക്കെ വിട്ട് നിത്യമായ സർവേശ്വരന്റെ നേരെ മനസ്സ് തിരിയണം എന്നാണ്. അതാണ് ദേവതകളൊന്നും എനിക്ക് വേണ്ട, ഭഗവാനെ സർവേശ്വരനായ അങ്ങ് മാത്രം മതി. സഹസ്രം വർത്തന്തെ ജഗതി വിബുധാഹ ക്ഷുദ്രഫലദാഹ നമന്യേ സ്വപ്നേവ തദനുസരണം തത്കൃതഫലം ഹരിബ്രഹ്മാദീനാമപി നികതഭാജാം അസുലഭം ചിരം യാചേ ശംഭോ ശിവതവ പദാംഭോജ ഭജനം. ഹേ ഭഗവാൻ, അങ്ങയുടെ പാദാംഭോജ ഭക്തി, അങ്ങയുടെ പാദത്തിനെ നിരന്തരം ഭജനം ചെയ്യ, അങ്ങയെ നിരന്തരം സ്മരണം ചെയ്യ, നിരന്തരം നാമസങ്കീർത്തനം ചെയ്യ, നിരന്തരം ഭഗവത് ധ്യാനം ചെയ്യ, ഇത് മാത്രം മതി, വേറൊന്നും വേണ്ട. അതാണ് ഞാൻ കാംക്ഷിക്കുന്നത് എന്നാണ്. എത്ര എത്ര ധന്യന്മാരാണ് ഭഗവത് ഭക്തന്മാർ. അവരെ ലോകത്തിൽ വ്യവഹരിക്കട്ടെ, വ്യവഹരിക്കാതിരിക്കട്ടെ, ഏതെങ്കിലും ഏകാന്തത്തില് വനത്തിലോ ഹിമാലയത്തിലോ ഏതെങ്കിലും ഗുഹയിലോ പോയിരുന്ന് കണ്ണു അടച്ചിരുന്ന് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്നാലും ശരി, അവർ ലോകത്തിന് മുഴുവൻ മംഗളം ചെയ്യുന്നു. ഈ രഹസ്യം നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് ലോകത്തിലിറങ്ങി സോഷ്യൽ സർവീസ് ചെയ്ത് ലോകത്തിലിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ മാത്രമേ ലോകത്തിന് നന്മ ചെയ്യുന്നുള്ളൂ എന്നൊരു ധാരണയുണ്ട് നമുക്ക്. വിവേകാനന്ദ സ്വാമി അവരടുത്ത് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഗുഹയിൽ പോയിരുന്ന ഒരു മനുഷ്യൻ കണ്ണു അടച്ചിരുന്ന് ഭഗവാനെ കുറച്ചുനേരം ധ്യാനിച്ച് അയാളുടെ ശരീരം അവിടെ മരിച്ചു വീണാലും ദാറ്റ് വൈബ്രേഷൻ വിൽ പെനിട്രേറ്റ് ദ വെരി റോക്സ് ഓഫ് ദ കേവ് ആൻഡ് കം ഔട്ട് ആൻഡ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. ആ വൈബ്രേഷൻ, അയാളുടെ ധ്യാനശക്തി, ആ ധ്യാനശക്തി, ആ ചിന്താ തരംഗം ലോകത്തിനെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ധന്യരാണ് അവര്. ഭർത്തൃഹരി അടുത്ത് പറയുന്നുണ്ട്, ഏകാന്തത്തില് ഹിമാലയത്തില് ഏതെങ്കിലും ഗുഹയിലിരുന്നു കൊണ്ട് കണ്ണു അടച്ചിരുന്നു കൊണ്ട് ധ്യാനിക്കുന്ന മഹാപുരുഷന്മാര് അവർ ആനന്ദ അന്തരംഗത്തിൽ അനുഭവിച്ച് അവരുടെ കണ്ണിന്ന് അശ്രുധാര ആനന്ദാശ്രു ഇങ്ങനെ ഒഴുകുക. അത്രേ ആനന്ദാശ്രു വരുമ്പോ ഒരു ഇതിലൂടെ കണ്ണീര് വരും. കരയുന്ന സമയത്ത് ഇങ്ങനെ കണ്ണീര് വരും. കരയുന്ന സമയത്ത് വരുന്ന കണ്ണീരിന് ഉപ്പ്, എന്താ ദുഃഖം കൊണ്ട് വരുന്ന കണ്ണീരിന് ഉപ്പുരസ അത്രേ. ഈ ആനന്ദാശ്രു മധുരമായിട്ടിരിക്കുന്ന ഗിരിഗഹ്വരത്തിൽ ഇരുന്നു കൊണ്ട് ധ്യാനിക്കുന്ന മഹാത്മാക്കൾ ആനന്ദമായിട്ട് ധ്യാനിക്കുമ്പോ ആ കണ്ണില് ആനന്ദാശ്രു ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് കുരുവികളുണ്ടല്ലോ, ചെറിയ ചെറിയ കുരുവികൾ വന്ന് അവരവരുടെ മടിയിൽ കയറി ഇരുന്നു കൊണ്ട് ഈ കണ്ണിൽ ഒഴുകുന്ന ആനന്ദാശ്രുവിനെ പാനം ചെയ്യണമെന്നാണ്. ഒരു ശങ്കയും കൂടാതെ മാനുകൾ വന്ന് ഇവരുടെ ദേഹത്ത് ഇങ്ങനെ ഉരശി നിൽക്കുന്നു എന്നാണ്. ഒരു വശം ഭയവും കൂടാതെ അവരെത്ര ധന്യന്മാരാണെന്നാണ്. ധന്യാനാം ഗിരികന്ധരേഷു വസതാം ജ്യോതിപ്പരം ധ്യായതാം ആനന്ദാശ്രുക്കണാൻ പിബന്തി ശകുനാഹ നിശങ്കം അങ്കേശയാഹ അസ്മാകം തു മനോരഥോപരചിത പ്രാസാദവാപീതട തൃഷ്ണാകാനന കേളി കൗതുകജുഷാം ആയുഃ പരം ക്ഷീയതേ. നമ്മളുടെ സ്ഥിതി എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ധ്യാനിക്കാൻ, നമ്മൾ ധ്യാനിക്കുന്നതൊക്കെ വേറെ വേറെ വിഷയങ്ങളാണ്. അതാണ് എന്താ ധ്യാനിക്കുന്നത്? മനോരഥോപരചിത ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇപ്പോഴും മനസ്സുകൊണ്ട് ബംഗ്ലാവ് കെട്ടി, മനസ്സുകൊണ്ട് അതിൽ വാപി തടാകാദികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പാർക്കൊക്കെ നിർമ്മിച്ച്, മനസ്സുകൊണ്ട് കാറ് വാങ്ങി, മനസ്സുകൊണ്ട് ലോക സുഖങ്ങളൊക്കെ അനുഭവിച്ച്, മനസ്സുകൊണ്ട് വലിയ വലിയ പദവികളൊക്കെ പ്രാപിച്ച് മനസ്സിന്റെ ലോകത്തിലെ ജീവിച്ച് നമ്മളുടെ ജീവിതം എങ്ങനെ അസ്തമിച്ചു പോകണമെന്നാണ്. അവരാണെങ്കിൽ ഈ പരമാത്മ തത്വത്തിനെ ധ്യാനിച്ചുകൊണ്ട് ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് എത്ര കാംക്ഷണീയമാണ് ആ ജീവിതം എന്നാണ്. ധന്യാനാം ഗിരികന്ധരേഷു വസതാം ജ്യോതി പരം ധ്യായതാം. ആ പരമാത്മ ജ്യോതിയെ ധ്യാനിച്ചുകൊണ്ട് അവരുടെ കണ്ണു നൊഴുകുന്ന കണ്ണീർ ആനന്ദാശ്രുകണാൻ ശകുനാഹ നിശങ്കം അങ്കേശയാഹ ശകുനാഹ പിബന്തി എന്നാണ്. മടിയിൽ കയറി ഇരുന്നുകൊണ്ട് കുരുവികള് ഒരു ശങ്കയും കൂടാതെ ഒരു ഭയവും കൂടാതെ ഇരുന്ന് കുടുങ്ങി, അവരോട് ഹിംസാഭാവം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഒരു ഭയവുമില്ല മഹാത്മാക്കളുടെ അടുത്തേക്ക് പോവാനായിട്ട്. അങ്ങനെ ഇരിക്കുന്നവർ എത്ര ധന്യന്മാരാണ് എന്നാണ് ഇവിടെ ആചാര്യസ്വാമി പറയുന്നത്. ഭഗവാനെ, എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ഭജനം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നാണ്. എനിക്ക് വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ലോകത്തിലിരിക്കുന്ന ഒരു വിഷയം എനിക്ക് വേണ്ട. ഞാൻ ഏകാന്തത്തിൽ ഒരിടത്ത് ഇരുന്ന് ഭഗവത് ഭജനം ചെയ്തോളാം, എനിക്കത് മതി എന്നാണ്. തത് പാദാംബോജ ഭജനം, ആ ഭജനം മാത്രമേ ഞാൻ കാംക്ഷിക്കുന്നുള്ളൂ, എനിക്ക് വേറെ ഒന്നും ഇല്ല. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും വേണമെന്ന് തോന്നിയാലേ എനിക്ക് ഗതിയൊന്നുമില്ല എന്നാ പറയണം. ഭക്തന് ആദ്യം വേണ്ടത് ശരിയായ ഒരു താഴ്മയാണ്. ഈ താഴ്മ എന്ന് വെച്ചാൽ ഹ്യൂമിലിറ്റി, അത് അസ്യൂമിംഗ് അല്ല. ഞാൻ എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും അല്ലാത്ത ആളാണ് എന്നൊക്കെ വെറുതെ പറയും. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് പറയും. ഇത് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു സ്വഭാവമല്ല, ശരിക്കും തന്നെ നമ്മളുടെ നിസ്സഹായാവസ്ഥ നമുക്ക് ബോധ്യമാവണം. നമുക്ക് നിസ്സഹായരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. നാളെ എന്ത് സംഭവിക്കുന്നു നമ്മൾ തീരുമാനിച്ചിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല. നാളെ ജീവനോട് ഇരിക്കുമോ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നമ്മളുടെ ഇന്ദ്രിയങ്ങളോ മനസ്സോ ഒന്നും പ്രവർത്തിക്കില്ല. മൊത്തത്തിൽ ശരിക്കും നോക്കിയാൽ നമ്മൾ നിസ്സഹായരാണ്. ഇത് വിചാരം ചെയ്ത് അറിഞ്ഞാൽ നമ്മൾ ശരിക്കും താഴ്മയുള്ളവരായിട്ട് തീരും, നാച്ചുറലായിട്ട്, സഹജമായിട്ട്. അങ്ങനെ ഇരിക്കുന്ന സഹജമായ ഒരു താഴ്മ വരണം ഇവിടെ. ഇവിടെ ഈ അഞ്ചാമത്തെ ശ്ലോകത്തിൽ, അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഹേ ഭഗവാൻ, എനിക്കിനിയിപ്പോ ലോകത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനമാനം കൈക്കലാക്കണമെന്ന് വിചാരിച്ചാൽ എനിക്ക് യോഗ്യതയൊന്നുമില്ല എന്നാണ്. അതിനുള്ള യോഗ്യത എനിക്കില്ല. സ്മൃതോ ശാസ്ത്രേ വൈദ്യം ശകുന കവിത ഗാനഭണിതോ പുരാണേ വാം പുരാണേ മന്ത്രേ വാം സ്തുതിനടന ഹാസ്യേഷ്വ ചതുരഹ കഥം രാജ്യാം പ്രീതിർഭവതി മയി കോഹം പശുപതേ പശും മാം സർവജ്ഞ പ്രഥിത കൃപയാ പാലയ വിഭോ. ഹേ ഭഗവാൻ, എനിക്ക് ഒരേ ഒരു ആശ്രയമുള്ളത് അങ്ങയുടെ കൃപ മാത്രമാണ്. അങ്ങയുടെ കൃപാന്നൊന്നില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയില്ല. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനമാനം കൈക്കലാടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു അറിവ്, ഒരു പാണ്ഡിത്യം, ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒരു എക്സലൻസ് ഉണ്ടാവണം. ഇതൊന്നും എനിക്കില്ല. സ്മൃതി എന്ന് വെച്ചാൽ അന്നത്തെ കോഡ് ഓഫ് ലോസ് ആണ്. യാജ്ഞവൽക്യ സ്മൃതി, മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്മൃതികളുണ്ട്. ഇന്ന രീതിയിൽ ജീവിക്കണം, ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്നൊക്കെ ഉള്ളതാണ് ഈ സ്മൃതികൾ. ഈ സ്മൃതി അധ്യയനം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു നല്ല ജോലി കിട്ടും. രാജാവിന്റെ ഉപദേഷ്ടാവായിട്ട്, ചീഫ് അഡ്വൈസറായിട്ട്, ചീഫ് സെക്രട്ടറി ആയിട്ടൊക്കെ ഇരിക്കാം. എനിക്ക് അതിന് യോഗ്യതയില്ല, കാരണം എനിക്ക് ഒരു സ്മൃതി അറിയില്ല എന്നാണ്. സ്മൃതവും ശാസ്ത്രേ സ്മൃതി എന്ന് വെച്ചാൽ എല്ലാവർക്കും മനുസ്മൃതി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. യാജ്ഞവൽക്യ സ്മൃതി വേറെ ഒന്നുണ്ട്. ഈ മനുസ്മൃതി കത്തിക്കുക, മനുസ്മൃതിയെ കുറ്റം പറയുക, മനുസ്മൃതിയെ കുറിച്ച് പത്രത്തിൽ എഴുതാനൊക്കെ ധാരാളം ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് മനുസ്മൃതി നിറയെ പേര് കേട്ടിട്ടുണ്ടാവും. മനു എന്താണെന്ന് പറയണതെന്ന് പോലും അറിയാത്തവരാണ് ഈ മനുസ്മൃതി കത്തിക്കുന്നതൊക്കെ. മനുസ്മൃതി കത്തിക്കാൻ പ്രധാന ഉദ്ദേശം, എല്ലാവരും പ്രധാനമായിട്ട് മനുവിനെ ആരോപിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, മനു പറഞ്ഞത്രേ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അതുകൊണ്ടാണ് മനുസ്മൃതി എല്ലാവരും കത്തിക്കുന്നത്. ആ ശ്ലോകം എന്താണെന്ന് പോലും നോക്കാതെ അവസാനത്തെ പാദം ജമ്പിംഗ് ഇൻ ടു കൺക്ലൂഷൻസ്. ഒരാൾ പറഞ്ഞത്രേ, ഒരു മുസ്ലിംസിന്റെ ഒരു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, മദ്യപാനം ചെയ്യരുത്, മദ്യപാനം ചെയ്യുക, അല്ലെങ്കിൽ ലോകത്തില് ദുരാചാരിയായിട്ട് നടക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താല് നീ നശിച്ചു പോവും, നീ നരകത്തിലേക്ക് പോവും എന്നൊരു ലൈൻ എന്തോ. അപ്പോ ഒരു ആള് കുടിച്ചിട്ട് വരാ. അപ്പൊ അയാളെ കണ്ടപ്പോ അവരുടെ ഒരു പ്രീസ്റ്റ് ആയ അവരുടെ ഒരു മുല്ല അയാളോട് പറഞ്ഞു, നീ ഖുറാൻ വായിച്ചിട്ടില്ലേ, എന്നിട്ട് ഇങ്ങനെ ചെയ്യുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ ഖുറാനിൽ പറഞ്ഞതാ ചെയ്യണതാണ്. എന്താ പറഞ്ഞിരിക്കുകയാണ് ഖുറാനിൽ? ഖുറാനിൽ നീ മദ്യപാനം ചെയ്യുക, ദുരാചാരിയായിട്ട് നടക്കുക, ബാക്കി ലൈൻ ഉണ്ട്, നീ നശിച്ചു പോകുന്നതാണ് അടുത്ത ലൈൻ. അത് മുഴുവൻ വായിച്ചില്ലേ എന്ന് ചോദിച്ചത്. ഒരാൾക്ക് മുഴുവനൊന്നും പ്രായോഗികമാക്കാൻ പറ്റില്ല. ആദ്യത്തെ പകുതി പ്രായോഗികമാക്കട്ടെ എന്നാണ്, എന്നിട്ട് പിന്നെ രണ്ടാമത്തെ പകുതി ആവാം എന്നാണ്. അതുമാതിരി ഒരു ഒരു ശ്ലോകം എന്തെങ്കിലും ഒന്ന് അർത്ഥം മനസ്സിലാക്കുമ്പോ ഒക്കെ തലതിരിഞ്ഞിട്ടാണ് മനസ്സിലാക്കണതേ. അത് മനസ്സിലാക്കാനുള്ള ഉദ്ദേശമേ ഇല്ല. അതാണ് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയെന്ന് മനു പറഞ്ഞു എന്നാണ് അതിൽ പറയുന്നത്. മാതാരക്ഷതി കൗമാരെ പിതാരക്ഷതി യൗവനെ, പിതാരക്ഷതി കൗമാരെ ഭർത്താരക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതേ. സ്ത്രീ രക്ഷിക്കപ്പെടേണ്ടവളാണ്, വളരെയധികം രക്ഷിക്കപ്പെടേണ്ടവളാണ്. മുമ്പ് വേറെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാ, എത്ര ഏതാസ്തുന പൂജ്യന്തേ സർവാസ്തത്ര അഫലാക്രിയാഹ. എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുണ്ടോ അവിടെ ദേവതകളൊക്കെ സന്തുഷ്ടരാകുന്നു. എവിടെ സ്ത്രീ